Let's turn to John chapter 8, verse 31. യോഹന്നാൻ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 31-ാം വചനം.
തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു.
യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞത് ഇഫ് യു abide in my words, എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. Shall know the truth and truth will set you free. ദൈവവചനം സത്യം മാത്രമാണ്. ഈ ലോകത്തിൽ നമുക്ക് സത്യം അറിയുവാൻ തന്നിരിക്കുന്ന ഏക എഴുതപ്പെട്ട പുസ്തകം ദൈവത്തിന്റെ വചനം മാത്രമാണ്. Truly the word of God, it speaks the truth. And എന്തുകൊണ്ടാണ് ഈ സത്യം നാം അറിയേണ്ടത്? കാരണം നാം ജീവിക്കുന്ന ഈ ലോകം, നാം ആയിരിക്കുന്ന ഈ വ്യവസ്ഥ, ലോക വ്യവസ്ഥ, the system of this world, അത് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇറ്റ് ഈസ് നോട്ട് the truth, the eternal truth, നിലനിൽക്കുന്ന സത്യങ്ങൾ അല്ല നാം നമ്മുടെ ചുറ്റും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കൃപയാൽ ദൈവസഭയിലൂടെ, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭയിലൂടെ ദൈവം തന്റെ സത്യങ്ങളെ ദൈവമക്കളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുകയും അതനുസരിക്കുകയും അതിൽ നടക്കുകയും ചെയ്യുമ്പോൾ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്ക് അത് നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പാപത്തിന്റെ ശമ്പളം, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കർത്താവ് യേശുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് കൈവന്നു. എന്നാൽ നമ്മുടെ പ്രായോഗിക ജീവിതം നോക്കുമ്പോൾ, when we look at our daily practical life, അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ ഇപ്പോഴും ഭയത്തിന് അടിമപ്പെട്ടവരായി ജീവിക്കുന്നു. They are slave to fear. അവർ ഇപ്പോഴും ആൻസൈറ്റിക്ക്, ആകുല ചിന്തകൾക്ക് അടിമകളായി ജീവിക്കുന്നു. അവർ ചുറ്റുമുള്ള ലോകത്തെ പോലെ മത്സരീയ ബുദ്ധിയുള്ളവരായി, they are competing like the world people. They lack a purpose in life. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ ഒരു ലക്ഷ്യമില്ലാത്തതുപോലെ ജീവിക്കുന്നതായി തോന്നുന്നു. There are so many of these things. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നും പൂർണമായി സ്വാതന്ത്ര്യം പ്രാപിച്ചു ജീവിക്കണമെന്നാണ് ദൈവത്തിന് തന്റെ മക്കളെ കുറിച്ചുള്ള ആഗ്രഹം. യേശു കർത്താവ് നമ്മുടെ രക്ഷകനായി തീരുന്നത് ഇതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുവാൻ ആണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മോട് പറയുന്നു. ദൈവസത്യങ്ങൾ, ദൈവവചനത്തിന്റെ സത്യങ്ങളെ നാം ചിന്തിക്കുമ്പോൾ, there are truths about God, ദൈവത്തെ സംബന്ധിക്കുന്ന സത്യങ്ങളുണ്ട്. He is a creator, അവൻ നമ്മുടെ സൃഷ്ടാവാണ്. He is a redeemer, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. He is love, ദൈവ സ്നേഹമാകുന്നു. He is compassionate, avan karunayum kravayum manasalivum mahadayum ullavanana. ദൈവത്തെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ദൈവവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനെ സംബന്ധിക്കുന്ന സത്യങ്ങൾ. ഇറ്റ്സ് നോട്ട് കൺസേണിങ് എവ്രി വൺ ഇൻ ദ വേൾഡ്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സംബന്ധിക്കുന്ന സത്യങ്ങളല്ല. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ സഭയെ, ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചുള്ള സത്യങ്ങൾ. ദൈവവചനത്തില് ചില സത്യങ്ങളെ ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. സത്യം നാം വിശ്വസിച്ചില്ല എങ്കിൽ നാം ഭോഷ്ക്ക് വിശ്വസിക്കുന്നവരായിരിക്കും. We have to believe something. നമ്മൾ എന്തെങ്കിലും വിശ്വസിച്ചേ പറ്റൂ. ദൈവം അങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക്, ദൈവത്തിന്റെ ഛായലും സാദൃശ്യത്തിലും സൃഷ്ടിക്കേണ്ട മനുഷ്യൻ, ഹി ഹാസ് ടു ബിലീവ്, ഹി ഹാസ് എ കപ്പാസിറ്റി ടു ബിലീവ്. വിശ്വസിക്കുവാനുള്ള ആ കപ്പാസിറ്റി ഉള്ളവരായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മൃഗങ്ങൾക്കൊന്നും അതില്ല. സോ വാട്ട് വി ബിലീവ്, എന്താണ് നാം വിശ്വസിക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ് വിശ്വസിക്കുവാനുള്ളത്. Either we believe a truth or we believe a lie. ഒന്നെങ്കിൽ നാം സത്യം വിശ്വസിക്കും, അല്ലെങ്കിൽ നാം ഭോഷ്ക്ക് വിശ്വസിക്കും. 2 Thessalonians 2:10-12 സെക്കൻഡ് തെസ്സലോണിയൻസ് ചാപ്റ്റർ 10:10-12
അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതി ഗ്രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജ്യത്തിന്റെ വ്യാപാര ശക്തിയായിരിക്കും.
വിശ്വാസ ത്യാഗത്തിന്റെ കാലങ്ങളിൽ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുവാണ്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളുകയായി തന്നെ. യു ഹാവ് ടു ബിലീവ്, യു ഹാവ് ടു ലവ് ദ ട്രൂത്ത്. എന്നിട്ട് അതിന്റെ 11 വചനത്തിൽ പറയുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്. യു ഹാവ് ടു ബിലീവ് ദ ട്രൂത്ത്. സത്യത്തെ സ്നേഹിച്ച് നാം വിശ്വസിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അതിന്റെ 12 വചനത്തിൽ കാണാം. ദൈവം അവർക്ക് ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഫോർ ദിസ് റീസൺ ഗോഡ് വിൽ സെൻഡ് അപ്പോൺ ദം എ ഡിലൂഡിംഗ് ഇൻഫ്ലുവൻസ് സോ ദാറ്റ് ദേ വിൽ ബിലീവ് വാട്ട് ഈസ് ഫോൾസ്. ഞാൻ പറഞ്ഞത്, ഐദർ യു ഹാവ് ടു ബിലീവ് എ ട്രൂത്ത് ഓർ യു ആർ ബിലീവിംഗ് എ ലൈ. നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നുണയാണ്. കാരണം നാം ലോകത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ ഒരു ആകത്തുക, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. വിലയുള്ള കാര്യങ്ങൾ, നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും ലോകത്തിൽ നമുക്ക് ലഭിക്കത്തില്ല. അവയെല്ലാം ദൈവം തന്റെ ദൈവഭരണത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. യേശു സത്യം പറയുക മാത്രമല്ല, യേശു സത്യം പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഹി ലീവ് ദ ട്രൂത്ത്. യേശു സത്യം ജീവിച്ച വ്യക്തിയാണ്. യേശുവിൽ പിൻപറ്റുന്ന നാം സത്യം കേൾക്കുക മാത്രമല്ല, സത്യത്തെ സ്നേഹിക്കുക മാത്രമല്ല, സത്യത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, വി ഹാവ് ടു ലീവ് ദ ട്രൂത്ത്. നാം സത്യം ജീവിക്കുന്നവർ ആയിരിക്കണം. അതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. യേശു പ്രാർത്ഥിച്ചു, ശേഷം 17 അധ്യായത്തിൽ എടുക്കേണ്ട, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. Lord, sanctify them by the truth. സത്യം നമ്മളെ വിശദീകരിക്കും. ഇപ്പൊ ദൈവ വചനത്തിന്റെ സത്യങ്ങൾ നാം കേൾക്കുമ്പോൾ ഇറ്റ് വിൽ സെറ്റ് അസ് ഫ്രീ. ദൈവം പറഞ്ഞതാണ് യു ഷാൾ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അപ്പോൾ നമ്മെ സംബന്ധിക്കുന്ന, ദൈവ മക്കളെ സംബന്ധിക്കുന്ന ചില സത്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് അവർ ഐഡന്റിറ്റി. ഐഡന്റിറ്റി എന്ന് പറയുന്ന വാക്ക് നമുക്കെല്ലാം മനസ്സിലാകും. ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയുന്ന, നാം നമ്മെ തന്നെ എങ്ങനെയാണ് കരുതുന്നത്, അതിന്റെ ഒരു പ്രത്യേകം മലയാളം വാക്കൊന്നും തപ്പിട്ട് കിട്ടിയില്ല. സ്വത്വം എന്നൊക്കെയാണ് ഇത്ര കട്ടിയുള്ള വാക്കാണ്. ഐഡന്റിറ്റി എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഇസ് മൈ ഐഡന്റിറ്റി? ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിന്റെ ഐഡന്റിറ്റി എന്താണ്? കാരണം നാം ഈ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഐഡന്റിറ്റിക്ക് വേണ്ടി മനുഷ്യർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സോസ് മൈ ട്രൂ ഐഡന്റിറ്റി. ദൈവ വചനത്തിലേക്ക് തിരിയാം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഐഡന്റിറ്റി എന്താണ് വെളിപ്പെടുത്തുന്നത്? 1 Timothy 1:15
ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാണ്.
സോ ദ ഫസ്റ്റ് ഐ യു നോ ദ ട്രൂത്ത്, നമ്മുടെ ഐഡന്റിറ്റിയെ സംബന്ധിക്കുന്ന സത്യം എന്ന് ഈ വചനത്തിലുണ്ട്. The truth about our identity is that I am a sinner saved by the grace of God. Deva thinte kripayal rakshikkappetta oru paavi ennathaanu ende true identity. I was a sinner, njan oru paavi aayirunnu, ennal adil njan thodarunnilla. I am a sinner saved, njan rakshikkappetta kripayal rakshikkappetta oru paavi. Thante jeevithathinte അവസാന കാലത്ത് കർത്താവിന് വേണ്ടി ഇത്രമാത്രം അധ്വാനിച്ച, കൃപയുടെ സുവിശേഷവുമായി രാജ്യങ്ങളിലേക്ക് കടന്നുപോയ, ദൈവ സഭകൾ അനേക സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് സ്ഥാപിക്കുവാൻ ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ അപസ്തോലൻ പറയുകയാണ്, ക്രിസ്തുവിശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ആ ഭാവികളിൽ ഞാൻ ആം ദ ചീഫ് ഓഫ് സിന്നേഴ്സ് എന്നാണ്. എന്നാൽ പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ഇപ്പോഴും പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയാണെന്നല്ല പറയുന്നത്. മൈ ഐഡന്റിറ്റി ഈസ് കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ഭാവി. അതിനപ്പുറമായ ഒരു ഐഡന്റിറ്റി സൂക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ നമ്മോട് തന്നെ ചോദിക്കുന്ന, എന്ത് ഐഡന്റിറ്റിയാണ് ഞാൻ സൂക്ഷിക്കുവാൻ? വാട്ട്സ് ദ ട്രൂത്ത് അബൌട്ട് മൈ ഐഡന്റിറ്റി? കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് ദൈവജനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നോക്കുമ്പോൾ ലൂക്കോസ് 15 നമുക്കറിയാം, മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് ദൈവതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാവും. ഇപ്പൊ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നത് ഒരു ഭാവി മാനസാന്തരപ്പെടും. ലോകം അനേക കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ, മനുഷ്യർ ചന്ദ്രനിൽ പോകുമ്പോൾ ഒന്നും സ്വർഗം സന്തോഷിക്കുന്നതായിട്ട് നാം, മനുഷ്യർ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് എല്ലാം കാണാം. ബട്ട് വാട്ട് ഹെവൻ റിജോയ്സസ്! ഈ സത്യങ്ങളാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ എറ്റേണൽ പ്ലേസ് ആയ സ്വർഗത്തിൽ എന്താണ് സന്തോഷമുളവാക്കുന്നതെന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവവചനത്തിലെ സത്യത്തിൽ കൂടെ നാം തിരിച്ചറിഞ്ഞാൽ വി വിൽ ബി എറ്റേണലി ഹാപ്പി. അല്ലേ? ഈ സ്വർഗത്തിൽ സന്തോഷിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോ സന്തോഷിച്ച് തുടങ്ങുകയാണെങ്കിൽ നാം പറഞ്ഞതുപോലെ വി ക്യാൻ ഹാവ് എ ഫോർടേസ്റ്റ് ഓഫ് ഹെവൻ. സ്വർഗത്തിന്റെ ഒരു മുൻ ആസ്വാദനത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയും. കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ഭാവി എന്നുള്ള ഒരു ഐഡന്റിറ്റിയാണ്. ഈ മത്തായി തന്റെ സുവിശേഷം എഴുതിയപ്പോ, മത്തായി എഴുതിയ സുവിശേഷത്തിൽ മത്തായി തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ രസകരമായി തോന്നി. അതിന്റെ മത്തായി സുവിശേഷം 10 അതിന്റെ 3 ശിഷ്യന്മാരുടെ ഒരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. യേശുവിന്റെ ലിസ്റ്റ് ഓഫ് ദ നെയിംസ് ഓഫ് ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വി ക്യാൻ സീ ഇൻ Matthew 10:3. മത്തായി സുവിശേഷം 10 3
12 അപ്പോസ്തലന്മാരുടെ പേരാണ്. ഒന്നാമത് പത്രോസ് എന്നുപേരുള്ള ശിമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരന് മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തത്തായി, ശീമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കറിയോത്തായി.
നിങ്ങൾ ഈ ശ്രദ്ധിച്ചാൽ ഈ അപ്പോസ്തലന്മാരുടെ പേരെല്ലാം പറഞ്ഞപ്പോൾ ഈ സുവിശേഷം എഴുതിയ മത്തായി തന്നെ തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നതാണ്. ചുങ്കക്കാരൻ മത്തായി എന്നാണ്. അവർ മറ്റുള്ളവർക്കൊക്കെ ഒത്തിരി ക്വാളിഫിക്കേഷൻ കൊടുക്കാനുള്ളവരായിരുന്നു. പക്ഷെ ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ആസ് ഹി ബിലീവ്ഡ് ദാറ്റ് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ചുങ്കക്കാരൻ മത്തായി. നമ്മളൊക്കെ അങ്ങനെ നമ്മുടെ ഒരു പാസ്റ്റും കൂടെ ചേർത്ത് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ ഒരു പ്രയാസം. എന്നാൽ അത് അഡ്രസ് ചെയ്താലോ, നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് അങ്ങ് മാറിയാലോ, ബട്ട് ദാറ്റ്സ് ദി ട്രൂത്ത്. അത് മാറ്റമില്ല. അത് നമ്മെ ഇറ്റ് വിൽ കീപ് എക്സാമ്പിൾ. ഈ പാവികളിൽ ഒന്നാമൻ എന്ന് പറഞ്ഞ പൗലോസിന് ഒത്തിരി കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ടായിരുന്നു. ഫിലിപ്പിലേഖനത്തില് നമുക്കത് കാണാം. ഇസ്രായേൽ ജാതിക്കാരൻ, എബ്രായീം ജനിച്ച എബ്രായീം, എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി നിമിത്തം സഭയെ ഉപദ്രവിച്ചവൻ, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തുവേശു നിമിത്തം ചെയ്തമെന്ന് എണ്ണുന്നു. ഇതൊന്നും മോശമായ കാര്യങ്ങളില്ല. അന്ന് ഒരു യഹൂദനെ സംബന്ധിച്ചോളം ദാറ്റ് വാസ് എ ടോപ്പ് പൊസിഷൻ. ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒരാളായിരുന്നു പൗലോസ്. യേശു ക്രിസ്തുവിനെ വരുന്നതിനെ സംബന്ധിച്ചല്ല, ഒരു യഹൂദ മതം അവൻ ആയിരിക്കുന്ന സംബന്ധിച്ച് ന്യായ പ്രമാണ സമയത്ത് പരീശൻ. പരീശൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിലെ യേശു പരീശന്മാരെ ശാസിച്ചു. പരീശന്മാർ വളരെ വളരെ ഉയർന്ന നിലയിലുള്ളവരായിരുന്നു. കാരണം ന്യായപ്രമാണം അനുസരിക്കുക മാത്രമല്ല, അത് പഠിപ്പിക്കുക മാത്രമല്ല, അതിനോട് ചെറുതൂടിയൊക്കെ കൂട്ടി വളരെ വളരെയധികം ശുഷ്കാന്തി ഉള്ളവരായിരുന്നു അവൻ. എബ്രായം എന്ന് ജനിച്ച എബ്രായം, ഞാൻ മിക്സ് ഐഡന്റിറ്റി ഒന്നുമല്ല എനിക്കുള്ളത്, ഞാൻ എബ്രാഹിമിൽ ജനിച്ച എബ്രാഹിമാണ്. ശുഷ്കാന്തി, എന്റെ ശീല, എന്റെ ഉത്സാഹം ഉള്ള ആരുമില്ല. കാരണം ഞാൻ യഹൂദമതത്തിന് വിരോധമായി പഠിപ്പിക്കുന്ന ക്രിസ്തു വിശ്വാസികളെ അവരെ പിടിച്ചു കെട്ടി അവരെ എന്താണ് കൊല്ലുവാൻ പോകുന്ന ഉത്സാഹമുള്ള വ്യക്തിയായിരുന്നു. മെനി തിങ്സ് പ്രവർത്തപ്പെട്ടു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ലാഭമുണ്ടായിരുന്നു. ഐ കൺസിഡർ ഓൾ ആസ് റബിഷ്, ആസ് വേസ്റ്റ്. When I came to know the grace of God, എന്റെ ദൈവത്തിന്റെ കൃപ, ക്രിസ്തുവിന്റെ കൃപ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ ഐ കൺസിഡർ ഓൾ. നമുക്കങ്ങനെ നമ്മളെ തന്നെ കാണുവാൻ കഴിയുമോ? എവറിഥിങ് എൽസ് ഈസ് റബിഷ്. ഇറ്റ് ഈസ് ഐ എം എ സിന്നർ സേവ്ഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അതിന്റെ എന്താണ് അതൊരു മേന്മ എന്നറിയോ? ആ ഐഡന്റിറ്റി നാം ഇറ്റ് വിൽ കീപ് അസ് ഹംബിൾ. നമ്മെ അത് താഴ്മയിൽ സൂക്ഷിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ വചനം പറയുന്നു, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന് ദൈവവചനത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും. ഗ്രേസ്, യു ക്യാൻ റിമൈൻ ഇൻ ഗ്രേസ് ഓൺലി ഇഫ് യു ആർ ഹംബിൾ. കൃപയിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, കൃപയിൽ നമുക്ക് വളരണമെന്നെങ്കിൽ നാം താഴ്മയിൽ നിന്നേ മതിയാകൂ. നമ്മെ കുറിച്ചുള്ള ഉന്നതമായ ചിന്തകൾ, ലോകപരമായി ഉന്നതമായ ചിന്തകൾ നാം വെച്ചു പുലർത്തുമ്പോൾ അഹങ്കാരത്തിന്റെ വഴികൾ അതിലെ വരാൻ സാധ്യതയുണ്ട്. അവലേഖനത്തിലെ 12:3 പറയുന്ന പോലെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരാതെ. നാം എന്താണെന്ന് നാം തിരിച്ചറിയണം. ഈ സത്യം ഞാൻ അറിയുക മാത്രമല്ല, ഐ ഹാവ് ടു ലവ് ദ ട്രൂത്ത്. ഞാൻ ഇത് സ്നേഹിക്കണം. ഐ ഹാവ് ടു ബിലീവ് ദ ട്രൂത്ത്. ഞാൻ ഇത് വിശ്വസിക്കണം. ആൻഡ് ഐ ഹാവ് ടു ലീവ് ദ ട്രൂത്ത് ഓർത്തോ. ഈ സത്യം നാം ജീവിക്കുമ്പോൾ ഇറ്റ് വിൽ സെറ്റ് അസ് ഫ്രീ. ഈ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഉള്ള കോമ്പറ്റീഷനിൽ നിന്നും, ആകുലതയിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, അനേകമായ കാര്യങ്ങളിൽ ഇത് നമ്മെ വിടുവിക്കുന്നു. എല്ലാം ലുക്ക് ടു ജീസസ്. യേശു പറഞ്ഞു, എന്നെ നോക്കി പഠിപ്പിക്കുക, ഞാൻ സൗമ്യ താഴ്മയും സൗമ്യതയുമുള്ളവനാകിയാൽ എന്റെ ദുഃഖമേറ്റ് എന്നോട് പഠിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ലേൺ ഫ്രം ഹിം. യേശു സുവിശേഷത്തിലൂടെ മുഴുവൻ കടന്നുപോയാൽ യേശുവിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു പറഞ്ഞു. I come not to be served, but to serve and to give my life as a ransom for many. So the first truth about my identity, I am a sinner saved by the grace of God. Naan namme kurichu thanne chindikkunnathu valare important aayittulla oru kaaryamaanu. Proverbs 4:23 ingane parayunu, നിന്റെ ഹൃദയത്തെ പൂർണ്ണ ജാഗ്രതയോടെ സൂക്ഷിച്ചുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. ഗുഡ് ന്യൂസ് ബൈബിളില് വളരെ രസകരമായിട്ടാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. ഗുഡ് ന്യൂസ് ബൈബിളില് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ബി കെയർഫുൾ വാട്ട് യു തിങ്ക്, യുവർ ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ യുവർ തോട്ട്സ്. നീ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. നിന്റെ ജീവിതം ഷേപ്പ് ചെയ്യപ്പെടുന്നത്, നിന്റെ ജീവിതം രൂപപ്പെടുന്നത് നിന്റെ ചിന്തകളിലൂടെയാണ്. യെസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വാട്ട് വി തിങ്ക് അബൌട്ട് അവർസെൽവ്സ്. നാം നമ്മെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ദ ഫസ്റ്റ് ട്രൂത്ത് അബൌട്ട് അവർ ഐഡന്റിറ്റി, ഐ ആം എ സിനർ സേവ്ഡ് ബൈ ഗ്രേസ്. രണ്ടാമത്തെ ഒരു സത്യം, ഇറ്റ്സ് അബൌട്ട് മൈ അഡ്രസ്. എന്റെ അഡ്രസ്, അഡ്രസ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ഫിൽ ചെയ്യുമ്പം വി ടു ഫീൽഡ്സ്, അവർ പെർമനന്റ് അഡ്രസ് ആൻഡ് അവർ പ്രസന്റ് അഡ്രസ് ഓർ അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ സ്ഥിരമായ വാസം, സ്ഥിരമായ അഡ്രസ്, താൽക്കാലിക അഡ്രസ്, അവിടെയെല്ലാം പലപ്പോഴും പണ്ടൊക്കെ ഇങ്ങനെ തന്നപ്പോൾ നാട്ടിലെ അഡ്രസ്സായിരുന്നു പെർമനന്റ് അഡ്രസ് ആയിട്ട് പഠിച്ചിരുന്ന കാലത്തൊക്കെ വെച്ചിരുന്നു. ജോലിക്കായിട്ട് പല സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിലും പെർമനന്റ് അഡ്രസ്, നാട്ടിലെ അഡ്രസ്. ബാംഗ്ലൂരൊക്കെ വന്ന് കുറച്ച് വർഷങ്ങൾ സെറ്റിലായപ്പോൾ പെർമനന്റ് അഡ്രസ് നാട്ടിൽ നിന്ന് മാറി ബാംഗ്ലൂരിലേക്ക് വന്നു. അപ്പോൾ പെർമനന്റ് അഡ്രസ് എന്നുള്ള വാക്ക് തന്നെ പെർമനന്റ് അല്ലാതായി തീർന്നിക്കണം. കാരണം 10 വർഷത്തിന് മുമ്പത്തെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ പെർമനന്റ് അഡ്രസ് വേറൊരു സ്ഥലത്ത്, ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ എടുത്താൽ പെർമനന്റ് അഡ്രസ് വേറൊരു സ്ഥലത്ത്. സോ ആ വേർഡ് പെർമനന്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഏതോ എത്ര ലൈ ആണ് നമ്മൾ എഴുതി വെക്കുന്നത് അല്ലേ. ഹൗ മച്ച് ലൈ വി റൈറ്റ് വെൻ വി ഫിൽ ആപ്ലിക്കേഷൻ ഫോം. But we have the, we have to believe the truth. What is our permanent address? To samshiyana, what is our permanent address? Namala pavaritham swargathil aagunnu. Nalle shigoladal bavangale veetil nadana prayer meetingil valare vishadamayittu what is our address ennu valare vishadamayittu parayundayi. So the second truth is about our address. നാം ആരെങ്കിലും നമ്മുടെ അഡ്രസ്സിൽ പരദേശി എന്ന് എഴുതാറുണ്ടോ? എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അല്ല പത്രോസ് അഡ്രസ് സഭയെ അഡ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നു നോക്കാം. 1 പത്രോസ് അതിന്റെ 1:1.
യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്കയിലും ആസിയയിലും വിദൂരയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനെ ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തനിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായൊക്കെ എഴുതുന്നത്.
ഓ, ഇങ്ങനെ ഒരു അഡ്രസ്, അല്ല ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു സകലതും പകല ആത്മീയ സത്യങ്ങൾ ഒരാളെ സംബന്ധിക്കുന്നത് ഒറ്റ വചനത്തിൽ അങ്ങ് പാക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ്. വി കെൻ സീ ദിസ് ഇൻട്രൊഡക്ഷൻ ഇസ് റിട്ടൺ ടു ദ ചർച്ചസ്. പല സ്ഥലങ്ങളിലുള്ള ആ സ്ഥലത്തിന്റെ പേരെല്ലാം ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അവിടെ എന്താണ് അവരെ അഡ്രസ് ചെയ്തിരിക്കുന്നത്? പരദേശികൾ. പരദേശികൾ എന്നാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ദ സ്ട്രേഞ്ചേഴ്സ് ഓർ ഏലിയൻസ് എന്നാണ് പത്രോസ് സഭയ്ക്ക് എഴുതുമ്പോൾ. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു എഴുത്ത് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? അതിന്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഒത്തിരി ഇൻട്രൊഡക്ഷൻസ് ഒക്കെ നമ്മുടെ പേരിക്കാണ്. പക്ഷെ പരദേശി, ഏലിയൻ, എ സ്ട്രേഞ്ചർ എന്ന് ഇൻട്രൊഡക്ഷൻ അതിന്റെ താഴെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. എന്തൊക്കെയാണ് പറയുന്നത്? പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പിക്കാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരുമായിട്ട് എഴുതുന്ന നിങ്ങൾക്ക് ഹൃദയ സമാധാനം ഉണ്ടാകട്ടെ. ഈശ്വരിക്കും പക്ഷെ അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, പരദേശി, എന്ന് നാം വളരെ വ്യക്തമായിട്ട് പത്രോസ് തന്നെ പറയുന്നുണ്ട്.
അതിന്റെ ആദ്യ അധ്യായത്തിന്റെ രണ്ടാം അധ്യായം
11 വചനത്തിൽ,
പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്നുള്ളൂ. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തെ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ.
You are an alien and stranger in this world. ഈ സത്യം നമ്മെ കുറിച്ച് തന്നെ നാം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്താൽ this truth will set us free എന്നാണ് ദൈവത്തിന്റെ വചനം പറയും. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം കാത്തിരിക്കുന്നത്. അബ്രഹാമിന്റെ കാര്യം പറയുന്നുണ്ടായി, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശുദ്ധിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു. ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇങ്ങനെയുള്ളവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അവൻ ലജ്ജിക്കുന്നത്. He is not ashamed to call God of such people, God of aliens and strangers in this world. Those who are citizenship in heaven, ദൈവത്തിന്റെ ഈ ഒരു സത്യം, നമ്മുടെ അഡ്രസ്, നമ്മുടെ പെർമനന്റ് അഡ്രസ്സിനെ കുറിച്ചുള്ള ഒരു സത്യം നാം എപ്പോഴും മനസ്സിലാക്കി ഇരിക്കണം. യോഹോവിന്റെ ലേഖനം അതിന്റെ 4 അതിന്റെ 13-16 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ ഒന്ന് വായിക്കാം.
ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാളത്തെ കടിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പി. നാളത്തിൽ നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയെന്ന് കർത്താവ് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്ന് ചെയ്യും എന്നല്ലേ പറയേണ്ടത്.
യാക്കോബ് വളരെ പ്രാക്ടിക്കലാണ്, ഹീസ് എ വെരി പ്രാക്ടിക്കൽ മാൻ. ദൈവവചനത്തിന്റെ പ്രായോഗികതയിലേക്ക് പറയുകയാണ്, എന്താണ് പറയേണ്ടത് പോലും ദൈവവചനം വലിയ
എന്താണ് പറയുന്നത്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾക്കുമ്പോൾ വലിയ പ്ലാനുകളൊക്കെ ഇടുന്നവരെ, ഈ ടെമ്പററി സ്ഥലത്ത് വലിയ പ്ലാനുകളൊക്കെ ഇടുന്നവരോട് പറയാണ്, യു ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ, നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് അറിയില്ല. എന്നാൽ ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്, കർത്താവിന് ഇഷ്ടമെങ്കിൽ അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതോ ലാഭം ഉണ്ടാക്കുന്നതോ തെറ്റാണെന്നല്ല ദൈവം പറയുന്നത്. ഇഫ് ഇറ്റ്സ് എ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ വി വിൽ ഡു ദിസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ താൽക്കാലികമായി ജീവിക്കുന്ന സ്ഥലങ്ങളിൽ വി ആർ കോൾഡ് ടു ഡു ദി വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ചെറുമയുടെ 9:23 ഇങ്ങനെയാണ് വായിക്കുന്നത്, ധനവാൻ തന്റെ ധനത്തിലും ജ്ഞാനി തന്റെ ജ്ഞാനത്തിലും ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്ക് അരുതേ. യഹോവയ ഞാൻ നീതിയും ന്യായവും ദയയും നടത്തുന്നതെന്ന് അറിഞ്ഞ് എന്നെ എനിക്ക് ചറിഞ്ഞിൽ തന്നെയല്ലോ പ്രശംസിക്കേണ്ടത്. വാട്ട്സ് അവർ പോസ്റ്റിംഗ്. ഗലത്തിലായിരുന്നു നാം ഇങ്ങനെ വായിക്കുന്നു, എനിക്കോ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടവരുത്, അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നാം ദൈവജനത്തിൽ നിന്ന് സത്യങ്ങളെ കഴിഞ്ഞ ദിവസത്തിലൊക്കെ കേട്ടതാണ്, We have to believe, we have to love, believe and leave the truth that we are aliens and strangers in this world. യേശുവിനെ നോക്കുക, യേശുവിന്റെ ഭൂമിയിലെ അഡ്രസ് എന്തായിരുന്നു? വാട്ട് വാസ് ഹിസ് അഡ്രസ് വെൻ ഹി കെയിം ഇൻ ടു ദിസ് എർത്ത്? ഹി വാസ് കോൾഡ് നസറീൻ, നസ്രത്തുകാരൻ എന്നാണ് അവൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അവൻ നസ്രത്തിലാണ് ജീവിച്ചത്. അന്ത്രയോസ് ഫിലിപ്പോസ് നഥാനിയലിനെ ഇവിടെ യേശുവിനെ കുറിച്ച് പറയുമ്പോ, ഞാൻ നസ്രായനായ യേശുവിനെ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ നഥാനിയൽ പറയുകയാണ്,
നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നാണ് നഥാനിയെ ചോദിച്ചത്. ഇറ്റ് വാസ് നോട്ട് എ പോപ്പുലർ അഡ്രസ്, ഒരു വിലയുള്ള അഡ്രസ് ആയിരുന്നില്ല യേശുവിന്റെ ഭൂമിയിലെ വാസത്തിന്റെ അഡ്രസ്. അവൻ നസ്രായനായ യേശു. സോ ഹിസ് അഡ്രസ്, വാട്ട് വാസ് ഹിസ് അഡ്രസ് ഓൺ ദ ക്രോസ്? യേശുവിൽ യേശുവിന്റെ കുരിശിൽ എഴുതുന്ന അഡ്രസ് എന്തായിരുന്നു? നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഹി മെയിൻറ്റെയിൻ ദാറ്റ് അഡ്രസ് ഓൾ ത്രൂ. നസ്രായനായ യേശു, വലിയ വെയിറ്റ് എന്നുള്ള സ്ഥലമാണ്, ഒരു പോക്ക് സ്ഥലമാണ് മലയാളത്തിൽ പറഞ്ഞത്. ഒരു അഡ്രസ് വെക്കാൻ പോലും അല്ലെ, ചില സ്ഥലമൊന്നും അഡ്രസ്സായിട്ട് എഴുതാൻ പോലും മടി ഉള്ള ലോകത്തിലാണ് നാം. ഒരു പുതിയ അഡ്രസ്സിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അറിയാവോ? ഇപ്പൊ ബാംഗ്ലൂർ തന്നെ, യുനോ, വെൻ പീപ്പിൾ ആസ്ക് യു വേർ യു സ്റ്റേ, ആ പറയുന്ന സ്ഥലം വെച്ച് അവർ നമ്മളെ പൂർണ്ണമായിട്ട് അളക്കും. യുനോ, ഇറ്റ്സ് വൈ അഡ്രസ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദ വേൾഡ് പീപ്പിൾ. അവർക്ക് അഡ്രസ് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്, അഡ്രസ് കാണിക്കുന്നത് ഇവന്റെ സകല സ്റ്റാറ്റസും കാണിക്കുന്ന ഒരു സ്ഥലമാണ് അഡ്രസ്. ബട്ട് അവർ പ്രമാണ അഡ്രസ് ഈസ് അത് ചിന്തിച്ചാൽ മതി. ടെമ്പററി ആയിട്ട് എവിടെയായാലും യേശുവിന്റെ ടെമ്പററി അഡ്രസ്, യേശു നസ്രത്തിൽ പൂർണ്ണമായി താമസിക്കാനല്ല വന്നത്, ഹിസ് ടെമ്പററി അഡ്രസ്, ഇറ്റ് ഡസന്റ് മാറ്റർ. കാരണം പാവം തന്നെ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഒരു സ്ഥലത്തെ പെർമനന്റ് അഡ്രസ്സോട് നമുക്ക് എന്താണ് കാര്യം? ഇറ്റ് ഇസ് അണ്ടർ ദാറ്റ്. സോ റിമെമ്പർ ജീസസ്. ജീസസ് യേശു പറഞ്ഞു, ഒരിക്കൽ ഒരു ശിഷ്യൻ പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. ലൂക്കോസിന് ശേഷം 9:57 വന്നിരിക്കുന്നത്. യേശു പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ. ഹി വാസ് നോട്ട് ബോതേർഡ് അബൌട്ട് ഹാവിംഗ് എ പെർമനന്റ് അഡ്രസ് ഇൻ ദിസ് പ്ലേസ്. ആ ഒരു മനോഭാവം എന്ന് വെച്ച് നമ്മൾ എവിടെയെങ്കിലും ഒരു വീട് വാങ്ങിക്കുന്ന ഒന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ ദിസ് ഈസ് എ ട്രൂത്ത്, ദിസ് ആർ ദ എറ്റേണൽ ട്രൂത്ത്. അത് നാം ബിലീവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ സെറ്റ് അസ് ഫ്രീ ഫ്രം വാട്ട് ജനറലി പീപ്പിൾ അറൗണ്ട് അസ് ആസ് ഗോയിങ് ത്രൂ. സോ ദ സെക്കൻഡ് ട്രൂത്ത് ഈസ് അബൌട്ട് അവർ അഡ്രസ്. ഐ ആം എൻ ഏലിയൻ ആൻഡ് സ്ട്രേഞ്ചർ ഇൻ ദിസ് വേൾഡ്. ഈ പിള്ളേരോട് പറയാം, പിള്ളേര് അല്ലെങ്കിൽ പഠിക്കുന്നവര് തങ്ങളെ പഠിക്കുന്ന കോളേജിന്റെ അഡ്രസ് അവർക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ്. വിച്ച് കോളേജ് യു സ്റ്റഡി? യുവർ ഫ്രണ്ട്സ് ആസ്ക്, വി വാണ്ട് ടു ടെൽ ദ ബെസ്റ്റ് സ്കൂൾ ആൻഡ് കോളേജസ് നെയിം. ആ അഡ്രസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, കേരളീയുടെ എഞ്ചിനീയറിംഗ് ഒക്കെ ട്രൈ ചെയ്തപ്പോൾ ഹൗ പീപ്പിൾ ആർ സോ മച്ച് ബോതേർഡ് അബൌട്ട് ദ അഡ്രസ് ഓഫ് ദ സ്റ്റഡി. ഇറ്റ്സ് ഓക്കെ വാട്ട് യു സ്റ്റഡി. ഞാനൊരിക്കൽ ട്രെയിനിൽ നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോ, രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു പഠിക്കുന്ന ഒരു പയ്യൻ അടുത്തിരുന്നു. ഐ ആസ്ക്ഡ് ഹിം, വേർ യു സ്റ്റഡി? ഐ സ്റ്റഡി ഇൻ ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ. Do you know Christ? I don't know Christ. അതാണ് എന്നോട് പറഞ്ഞത്. പഠിക്കുന്നത് ക്രൈസ്റ്റ് കോളേജിലാണ്, പക്ഷേ അവരോട് ഞാൻ ചോദിച്ചു ക്രിസ്തു ആരെന്ന് അറിയാമോ? ഐ സെഡ് ഐ ഡോണ്ട് നോ. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അതിന് അർത്ഥമാകുന്നത്? ഇഫ് യു സ്റ്റഡി ഇൻ ക്രൈസ്റ്റ് കോളേജ് യു ഡോണ്ട് നോ ക്രൈസ്റ്റ്, വാട്ട് ഈസ് ദ യൂസ് ഫ്രം എറ്റേണിറ്റി? ഇത് സത്യമാണ്, ഞാൻ നുണയല്ല പറയുന്നത്. അപ്പോ നമ്മുടെ ഭൂമിയിലെ അഡ്രസ്സുകളൊക്കെ ഇറ്റ്സ് ഓൾ ഓക്കെ. കർത്താവ് നസ്രത്തിലാണെന്ന് വിളിക്കപ്പെടുമെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു ബി അഷെയ്ഡ് ഓഫ് എനി അഡ്രസ് ഇൻ ദിസ് വേൾഡ്. സോ ദ തേർഡ് ട്രൂത്ത് ഈസ് അബൌട്ട് മൈ അഫക്ഷൻ. എന്റെ അഫക്ഷനെ സംബന്ധിക്കുന്ന സത്യം, അഫക്ഷൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ ഒരു മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനുരാഗം എന്നുള്ള ഒരു വാക്കാണ് അതിന് ഏറ്റവും അധികം ചേർന്ന് പോകുന്നത്. വാട്ട്സ് അബൌട്ട് മൈ അഫക്ഷൻ? എന്റെ, കാരണം നമ്മൾ അഫക്ഷൻ ഉള്ളവരാണ് നാം എല്ലാവരും. യുനോ, വി ആർ ക്രിയേറ്റഡ് ടു ഹാവ് അഫക്ഷൻ. സോ വാട്സ് എന്റെ അനുരാഗം എന്തിനോടാണ് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു സേ? ഇതാണ്, ഇറ്റ്സ് എ ട്രൂത്ത് അബൌട്ട് എ ബിലീവർ ഈസ് ഐ ആം ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ബ്രൈഡ് ഗ്രൂം ക്യാൻ കം എനി ടൈം. ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടി ആണെന്നുള്ളതാണ് എന്റെ അഫക്ഷൻ, എന്റെ അനുരാഗം. അതാണ് ട്രൂത്ത്. ആൻഡ് ആരോടാണോ എന്റെ അനുരാഗം, അവൻ ഏത് സമയവും കടന്നു വരാം. നാം പാട്ടുകളിലൂടെയൊക്കെ കേൾക്കുകയായിരുന്നു. 2 Corinthians 11:2
Second Corinthians 11:2.
ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എഴുതുന്നു. ഞാൻ ക്രിസ്തു അനേക പുരുഷന്റെ നിങ്ങളെ നിർമ്മല കലകയായി ഏൽപ്പിക്കാൻ ദുഹാനിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവായി ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു.
ദൈവവചനം നമുക്ക് തന്ന വലിയൊരു വാർണിംഗ് ആണ്. യു ഐ എം അഫ്രൈഡ് പറയുകയാണ്. ആ അഫക്ഷൻ മാറിപ്പോകുമെന്ന് എനിക്കൊരു ഭയം. ഈ ലോകം നമ്മുടെ അഫക്ഷനെ മാറ്റിക്കളയുമോ എന്നോട് പറയണം. സോ യു ഹാവ് ടു ബിലീവ് ദ ട്രൂത്ത് അബൌട്ട് നമ്മളെ കുറിച്ചുള്ള സത്യം നാം തിരിച്ചറിയണം. ഞാൻ ദൈവ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. എന്റെ അനുരാഗം അവനോട് ആണ് എപ്പോഴും എന്ന് നാം തിരിച്ചറിയണം. സോങ് ഓഫ് സോങ്സ് 3 ഇങ്ങനെയാണ് പറയുന്നത്, ഐ ആം മൈ ബിലവർ ആൻഡ് മൈ ബിലവർ ഈസ് മൈൻ. ഞാൻ എന്റെ പ്രിയൻ ഉള്ളവർ, ആ എന്റെ പ്രിയൻ എനിക്കുള്ളവർ. സോ മൈ അഫക്ഷൻ ഈസ് ടുവേഴ്സ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിനോട് കൂടി ആയിരിക്കണം. ഈ സത്യം നാം സ്നേഹിക്കുകയും അറിയുകയും ജീവിക്കുകയും ചെയ്താൽ ഇറ്റ് വിൽ സെറ്റ് us free from many other affections which are not eternal affections. ഈ ഒരു ബന്ധം മാത്രമാണ് പിരിയാബന്ധം എന്ന് നാം തിരിച്ചറിയണം. മറ്റെല്ലാ ബന്ധങ്ങളും പിരിഞ്ഞു പോകും. ഈ വൈ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് ഈ അഫക്ഷൻ ഇത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്? ക്രിസ്തു തന്റെ മണവാട്ടിയെ എങ്ങനെ ഒരുക്കുന്നു എന്ന് വചനത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ഹൗ ദ ബ്രൈഡ്ഗ്രൂം ഈസ് പ്രിപ്പയറിംഗ് ദ ബ്രൈഡ്. എഫേഷ്യ ലേഖനത്തിന്റെ 5:23 വചനം.
ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും.
നാം ഈ ഭാഗം പൊതുവെ വിവാഹത്തിലും മാരേജ് ക്ലാസ്സിലും കുടുംബ ക്ലാസ്സിലൊക്കെ നമ്മള് ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ചാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഭാഗത്തിന്റെ കൂടുതൽ സ്ട്രെസ്സും ക്രിസ്തുവും സഭയും ബ്രൈഡ്ഗ്രൂമും ബ്രൈഡുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഭാഗത്തിലെ ചില വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ വായിച്ചത് ക്രൈസ്റ്റ് ഈസ് ദ ഹസ്ബൻഡ്, ഈസ് ദ ഹെഡ് ഓഫ് ദ വൈഫ്. ഈവൻ ആസ് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച് ആൻഡ് ഈസ് ദ സേവിയർ ഓഫ് ദ ബോഡി. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി തലയാകുന്നത് പോലെ. പിന്നെ അതിന്റെ 25, 26, 27
ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജനസ്ഥാനത്താൽ വെളിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് കറച്ചൊടുക്കം മുതലായൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായ തനിക്ക് തന്നെ തേജസ്സോടെ
നിങ്ങൾ ശ്രദ്ധിച്ചോ, എവിടെ ഏതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ബ്രൈഡിനെ ബ്രൈഡ്ഗ്രൂം ഒരുക്കുന്നതായിട്ട്? ഓൾ മാരേജസ് നമ്മുടെ ഈ കുഴി നടക്കുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന എല്ലാ കല്യാണത്തിലും ബ്രൈഡ് സെപ്പറേറ്റ് ഒരുക്കി വരും, ബ്രൈഡ്ഗ്രൂം. ചിലപ്പോ അവര് ഏത് ബ്യൂട്ടി പാർലറിൽ പോണമെന്നൊക്കെ നേരത്തെ സംസാരിച്ചേക്കാം, അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്തേക്കാം. ബട്ട് വി നെവർ സീ എ ബ്രൈഡ്ഗ്രൂം ബ്രൈഡിനെ ഒരുക്കുന്നതായിട്ട്. പക്ഷെ ഇവിടെ എന്താണ്? തന്റെ മണവാട്ടിയെ ഒരുക്കുവാൻ ദൈവം ആരെയും വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. ഹി ഹാസ് ടു പ്രിപ്പയർ ഹിസ് ബ്രൈഡ് ഹിംസെൽഫ്. അവൻ തന്നെ ഒരുക്കിയാലേ ശരിയാവൂ എന്നൊരു നിർബന്ധം നമ്മുടെ കർത്താവിന് തന്റെ സഭയെ കുറിച്ച് ഉണ്ട്. ബിക്കോസ് ഹി ഈസ് ഗോയിങ് ടു റിസീവ് അസ് ടു ഹിംസെൽഫ്. തനിക്ക് തന്നെ മണവാട്ടിയായിട്ട് സ്വീകരിക്കാൻ വന്ന ഹി ഹാസ് ടു ബി പെർഫെക്റ്റ്. എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? കറാച്ചൊടുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തുന്നുണ്ടെന്ന് ഹി ഗേവ് ഹിംസെൽഫ് അറ്റ് അസ്. കർത്താവിന്റെ ക്രൂശ് എന്തിനാണ് ചെയ്തത്? ഇവരും പാപത്തിന്റെ മോചനം മാത്രമല്ല, ദൈവമക്കൾ എന്നുള്ള പേര് ലഭിക്കുവാൻ മാത്രമല്ല, വരുവാനിരിക്കുന്ന അവൻ അവന്റെ വരവിൽ കറയും ചുളുക്കവും ഇല്ലാതെ കാണപ്പെടുവാൻ ഹി ഹിംസെൽഫ് ഈസ് പ്രിപ്പയറിംഗ്. വചനമെന്ന ജലസ്നാനത്താൽ, you know why this word of God is being preached? എന്തുകൊണ്ടാണ് ദൈവവചനം വീണ്ടും വീണ്ടും സംസാരിക്കപ്പെടുന്നത്? ആ ഒരുക്കത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം എന്ന് നാം തിരിച്ചറിയണം. സോ ഹി ഈസ് ഡൂയിങ്, അവനാണ് എല്ലാം ചെയ്യുന്നത്, അവനാണ് തന്റെ വില കൊടുത്തത്, അവനാണ് നമ്മെ രക്ഷിച്ചത്, അവനാണ് തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി നമ്മെ തീർത്തത്, അവനാണ് നമ്മെ ഒരുക്കുന്നത്. അത് മാത്രമല്ല അതിന്റെ 29-ാം വചനം, 29.
ആര് തന്റെ ജനത്തെ ഒരുനാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അവരെ
പോറ്റിപ്പെടുത്തുകയത്രയും തന്റെ സഭയെ, തന്റെ മറവാട്ടിയെ പോറ്റി പുലർത്തുന്നതും അവൻ തന്നെയാണ് എന്ന് അതിന്റെ വചനത്തിൽ വായിക്കുന്നു. പിന്നെ അത് പറഞ്ഞിരിക്കുന്നതാണ് അതിന്റെ 30, 31, 32.
നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ല അല്ലോ, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ
പറയുന്നത്. The Christ and the church, the bridegroom and the bride, he is part of, he is one with the Lord. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവ് ആകുന്നുവെന്ന് 1 കൊരിന്ത്യർ 6:17 നാം വായിക്കുന്നു. He is one union, communion with the Christ. ഇവിടെ കർത്താവ് the bridegroom ചെയ്യുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് കാണുവാൻ കഴിയും. ഹീസ് എ ഹെഡ്, ഹീസ് എ സേവിയർ, ഹി ലവ്സ്, ഹി സാൻക്ടിഫൈസ്, ഹി ക്ലീൻസ്, ഹി വാഷസ് വിത്ത് ദ വേർഡ്, ഹി ഗേവ് ഹിംസെൽഫ് അസ് ഫോർ അസ്, ഹി നറിഷസ് ആൻഡ് ചെറിഷസ്. അവൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയാവോ? എന്നാൽ മണവാട്ടി എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ദ ബ്രൈഡ് ഡു എന്ന് ഈ ഭാഗത്തിൽ തന്നെ കാണാം. എന്താണ് 22-ാം വചനം? വാട്ട് ഷുഡ് ദ ബ്രൈഡ് ഡു?
കർത്താവ് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങി ക്രിസ്തു ശരീരത്തിന് രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും
കീഴടങ്ങി. ഒരു മണവാട്ടിയിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണ്? കീഴടങ്ങിയിരിക്കുക. സബ്മിറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം, സബ്മിറ്റ് എന്ന വാക്കിന്റെ അത് സ്വരങ്ങളല്ല. അതിന്റെ ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ മലയാളത്തിൽ എങ്ങനെയാണ് കാണുന്നത്? മറ്റൊരാളുടെ ഇഷ്ടത്തിന്, ആവശ്യങ്ങൾക്ക്, ആഗ്രഹത്തിന്, തീരുമാനങ്ങൾക്ക് സമർപ്പിക്കുക. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് സബ്മിറ്റിംഗ്. മറ്റൊരാളുടെ ഇഷ്ടത്തിന്, ആവശ്യങ്ങൾക്ക്, ആഗ്രഹത്തിന്, തീരുമാനങ്ങൾക്ക് സമർപ്പിക്കുന്നതിനെയാണ് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. സോ ബ്രൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കീഴടങ്ങിയിരിക്കുക. ബ്രൈഡ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ലീവിങ് ആൻഡ് ക്ലേവിങ്. സെപ്പറേറ്റ് യുവർ സെൽഫ്. നമ്മുടെ അഫെക്ഷൻസ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ആ ചിന്ത അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വചനഭാഗം കൂടെ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 46-50. മാത്യു ചാപ്റ്റർ 12:46-50.
അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അവന്റെ അമ്മയും സഹോദരന്മാരും അവരോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മയാർ, എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്തവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു.
ജീസസ് വാസ് വെരി ക്ലിയർ അബൌട്ട് ഹിസ് അഫക്ഷൻ. യേശു തന്റെ അഫക്ഷനെ കുറിച്ച് വളരെ ക്ലിയർ ആയിരുന്നു. അത് വ്യക്തമായി യേശു പറയുകയും പഠിപ്പിക്കുകയും. ഹിസ് അഫക്ഷൻ വാസ് ടു ദിസ് ഫാദർ. എന്റെ എന്താണ് നമ്മൾ അനുരാഗം, അല്ലെങ്കിൽ ആ ഒരു വാക്ക് അനുദിനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു മൈ ഫാദർ. എന്റെ എർത്ലി പേരൻസ്, എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. ആരാണ് എന്റെ അമ്മയും സഹോദരന്മാരും തൊട്ടടുത്ത് നിൽക്കപ്പെടാണ് ഇത് പറയുന്നത് നോക്കണം. ഇറ്റ്സ് ദോസ് ഹു ഡു ദ വിൽ ഓഫ് മൈ ഫാദർ. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ. സോ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, ഇറ്റ്സ് ജീസസ് ഈസ് അവർ എക്സാമ്പിൾ. യേശുവാണ് നമ്മുടെ മാതൃക. ഈ യേശുവിന്റെ സഹോദരന്മാരാണ് യാക്കോബ്, യേശുവിന്റെ സഹോദരനാണ് യൂദ. ലേഖനം എഴുതിയ യാക്കോബും ലേഖനം എഴുതിയ യൂദായും ഒക്കെ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ, ഇറ്റ് വർക്ക് ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ. അവരുടെ ജീവിതത്തിൽ അത് വർക്ക് ചെയ്തു.
അവരെങ്ങനെയാണ് തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്നത്? യൂദയുടെ ഒന്നിന്റെ ഒന്ന് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോ ഉണ്ട ഒരു സഹോദരനാണ് യൂദ. യൂദയുടെ ഒന്നിന്റെ ഒന്ന്
യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ.
കണ്ടോ, He did not say I am the brother of Jesus. അല്ലെ, He is the brother of Jesus. പക്ഷേ തന്റെ ഒരു സഹോദരന്റെ പേരെ പറഞ്ഞു, യാക്കോബിന്റെ സഹോദരൻ എന്ന് മാത്രം. അതേപോലെ തന്നെയാണ് ജെയിംസിന്റെ ഒന്നിന്റെ ഒന്നും. ആ സഹോദരൻ എന്താണ് പറയുന്നത്? യാക്കോബിന്റെ ഒന്നിന്റെ ഒന്ന്.
ദൈവത്തിന്റെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്.
ആ യെസ്, അത്രമാത്രം വേറെ ഒരു ഐഡന്റിറ്റി ഇല്ല. സോ ദൈ യേശു ക്രിസ്തുവിന്റെ ലിറ്ററൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന സഹോദരന്മാർ അങ്ങനെ തന്നെയാണ് പരിചയപ്പെടുത്തിയത് എന്ന് ഞാൻ തിരിക്കണം. യേശുവിന്റെ അമ്മയായ മറിയ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ പറഞ്ഞ അവസാനത്തെ വാക്കെന്ന നിലയിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണെന്ന് ശ്രദ്ധിക്കുക. വാട്ട് ഡിഡ് മേരി സേ ആസ് ദ ലാസ്റ്റ് വേർഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ഹാസ് റെക്കോർഡ്. പരിശുദ്ധാത്മാവ് റെക്കോർഡ് ചെയ്ത മറിയത്തിന്റെ അവസാന വാക്ക് നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 2:5.
അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും എന്ന് പറഞ്ഞു.
That was the last word the Holy Spirit has recorded in the Bible about the Mary spoke. മറിയ പറഞ്ഞത് ഒത്തിരി കാര്യങ്ങൾ അതിനുശേഷം മറിയ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇത് ആദ്യത്തെ അത്ഭുതമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് റെക്കോർഡ് ചെയ്തപ്പോൾ മറിയയുടെ അവസാന വാക്കായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഡു ആസ് വാട്ട് ഹി സേസ് എന്നാണ് പറയുന്നത്. അവന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നത്. അതർ തിങ്സ്, അതർ ട്രൂത്ത്, സം അതർ ടൈം ഐ വിൽ ഷെയർ വിത്ത് യു ദ അതർ ട്രൂത്ത്സ്. അപ്പോൾ മൂന്ന് സത്യങ്ങളാണ് നാം ഈ പ്രഭാതത്തിൽ ചിന്തിച്ചത്. ദ ട്രൂത്ത് അബൌട്ട് മൈ ഐഡന്റിറ്റി, ദ ട്രൂത്ത് അബൌട്ട് മൈ അഡ്രസ്, ദ ട്രൂത്ത് അബൌട്ട് മൈ അഫക്ഷൻ. എന്റെ ഐഡന്റിറ്റി, എന്റെ അഡ്രസ്, എന്റെ അനുരാഗം എന്നുള്ള അഡ്രസ്. ഐ എം എ സിന്നർ സേവ്ഡ് ബൈ ദ ഗ്രേസ്, കൃപയാൽ രക്ഷിക്കപ്പെട്ട ഭാവി എന്നതാണ് എന്റെ ഐഡന്റിറ്റി. ഐ ആം ആലിയൻ, ഐ ആം സ്ട്രേഞ്ചർ ഇൻ ദിസ് വേൾഡ്. ഞാൻ ഈ ഭൂമിയിൽ അന്യനും പരദേശിയും ആയിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ അഡ്രസ്. എന്റെ അഫക്ഷൻ, എന്റെ ഫിലിയർ ലവ് ഈസ് ഐ ആം ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, ദ ബ്രൈഡ് ഗ്രൂം കം എനി ടൈം. ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്നു. ഈ സത്യം നാം അനുസരിച്ചാൽ, ഈ സത്യത്തെ നാം സ്നേഹിച്ചാൽ, നമ്മെ സംബന്ധിക്കുന്ന സത്യമാണ്, ഈ സത്യത്തെ നാം സ്നേഹിച്ചാൽ, അത് വിശ്വസിച്ചാൽ, we have to live the truth. ഇതില്ല നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. Then only it will bring us to freedom. യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ fear, ആകുലത, കോമ്പറ്റീഷൻ, ഈ ലോകം പറഞ്ഞ അനേക നുണകളിൽ നിന്ന് സത്യത്തിന് മാത്രമേ നമ്മെ വിടുവിക്കുവാൻ കഴിയുള്ളൂ. സത്യത്തെ ദൈവം നമ്മെ വിശുദ്ധീകരിക്കട്ടെ.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന